കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ വചനം പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ദ ഹോൾ ഹെവൻ ഈസ് വാച്ചിങ് ആൻഡ് ലിസണിങ് എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവിടെ ഓരോ ആഴ്ചയും പാട്ടുകൾ പാടുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ദേ ആർ പ്രീച്ചിങ് അബൌട്ട്, വാട്ട് ദേ ആർ സിംഗിങ്, അവരെന്താണ് പാടുന്നത്, അവരെന്താണ് പറയുന്നതെന്ന് ദൈവം വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് കടന്നു വരാറുണ്ട്. കഴിഞ്ഞ 10, 20, 25 വർഷങ്ങളായി ഒറ്റയടിക്ക് നേരെ ഒരു സ്പിരിച്വൽ മൗണ്ടനിലെത്തി ആരും ഇവിടെ ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതം ക്ഷീണിച്ചു പോകാതിരിക്കാൻ, നിങ്ങൾക്ക് ചിലർക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ട്, ഇവിടെ ദൈവം ചില സഹോദരങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചില കൃപ കൊടുത്തതുകൊണ്ട് അവരെന്നും നല്ല ഫയറിൽ നിൽക്കുന്നു, ഞങ്ങൾ സാധാരണക്കാരായ ചിലരായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഡൗൺ ആയൊക്കെ നടക്കുന്നു എന്നൊക്കെ നമ്മൾ കരുതാറുണ്ട്. താല്പര്യമുള്ളവർ, നമ്മുടെ ആത്മജീവിതം എപ്പോഴെങ്കിലും ക്ഷീണിച്ചാൽ നിങ്ങളുടെ വേദപുസ്തവുമായി ഗോ ടു കാൽവറി. ആ കാൽവറിയിൽ അവിടെ നിങ്ങൾ കുറെ സമയങ്ങൾ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ചുറ്റിക്കൊണ്ട് അടിക്കുന്ന ശബ്ദവും ആളുകൾ അലറി വിളിക്കുന്നതും പുത്രന്റെ ശബ്ദവും ഒക്കെ കേട്ട് കഴിയുമ്പോൾ കർത്താവിന്റെ ക്രൂശിലെ നിലവിളികളൊക്കെ ആത്മാവിൽ കേട്ട് കഴിയുന്ന ചില സമയങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ വചനം പൊങ്ങി വരും. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. കൗൺസിൻസൺ ഡോർഫ് എന്ന് പറയുന്ന 27 വയസ്സുകാരൻ, അദ്ദേഹം ഒരു പ്രഭുവായിരുന്നെങ്കിലും ഒരിക്കലൊരു മ്യൂസിയത്തിൽ അദ്ദേഹം ഒരു പിക്ചർ കണ്ടു. ആ പിക്ചറിന്റെ അതൊരു ക്രൂശിത കർത്താവ് ക്രൂശിൽ മരിച്ചു കിടക്കുന്ന ഒരു പിക്ചറായിരുന്നു. ആ പിക്ചറിന്റെ താഴെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്തു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു. പ്രസംഗങ്ങളുടെ പ്രഭു എന്നറിയപ്പെടുന്ന സ്പർജൻ 6000-ത്തോളം വരുന്ന ആളുകളെ ടാബർനാക്കൽ പുൽപ്പിലൂടെ പ്രകമ്പനം കൊള്ളിച്ച സ്പർജൻ 58-ാമത്തെ വയസ്സിൽ തന്റെ ജീവൻ പോകുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ജീസസ് ഡൈഡ് ഫോർ മീ. അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ വാക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മജീവിതം എവിടൊക്കെ ഏതൊക്കെ തലങ്ങളിൽ ചെന്നാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു കാര്യമുണ്ട്, കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ള സത്യം മറന്നുകൊണ്ട് ഒരു ആത്മീയ ജീവിതം അത് എപ്പോഴും ശുഷ്കമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവിന്റെ ക്രൂശിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു പക്ഷേ കേട്ടതായിരിക്കാം. ആ ക്രൂശിന്റെ ചൂട്ടിലെ ചില വചനങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു 4% ആളുകളും ഏറ്റവും കുറച്ച് പുതിയ നിയമത്തിൽ വായിച്ച ഭാഗം ഏതാണെന്ന് ഞാൻ പറയാം. മത്തായി സുവിശേഷം 27 തൊട്ടുള്ള ഭാഗങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 15 മുതൽ മുമ്പോട്ടുള്ള ഭാഗങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം ഏകദേശം 22 മുതലുള്ള അധ്യായങ്ങൾ, യോഹന്നാൻ 18 മുതൽ മുമ്പോട്ടുള്ള അധ്യായങ്ങൾ അല്ലേ നിങ്ങൾ വായിക്കാതിരുന്നത് എന്ന് ഞാൻ കരുതുക. കാരണം നമ്മൾ വിചാരിക്കുന്നത് അത് ക്രൂശീകരണത്തിന്റെ ഭാഗങ്ങളല്ലേ, അത് ക്രൂശീകരണം ഉയർപ്പുമല്ലേ, എന്തിനാണ് വായിച്ച് ധ്യാനിക്കേണ്ടത്. എന്നാൽ പ്രിയമുള്ളവരെ, നാം ഏറ്റവും കൂടുതലായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഭാഗങ്ങൾ അതാണെന്ന് ഈ ദിവസങ്ങളിൽ ദൈവന്റെ ഹൃദയത്തോട് ഇടപെടുന്നതായിട്ട് എനിക്ക് എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത ദൈവം തരുന്നു. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പറയാം, നിങ്ങൾ ഏറ്റവും ഡള്ളായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഏറ്റവും ഡൗൺ ആയിരിക്കുന്ന ഒരാളായിരിക്കാം. പ്രാർത്ഥിക്കാനോ ഒരു സ്തോത്രം പോലും പറയാനോ കഴിയാത്ത ആത്മീയ ഡൾനെസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും കർത്താവിന്റെ ക്രൂശിനെ നിങ്ങൾ ധ്യാനിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ സിൻസിയർ ആയിട്ടാണ് കർത്താവിനെയും അവന്റെ ക്രൂശ് മരണത്തെയും ധ്യാനിക്കുന്നെങ്കിൽ നിങ്ങളുടെ ധ്യാനത്തിങ്കിൽ തീ കത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ ധ്യാനത്തിങ്കിൽ തീ കത്തി. നിങ്ങൾ ദൈവത്തെ ആത്മാവിൽ സ്തുതിച്ചു പാടിയായിരിക്കും നിങ്ങളുടെ ആ കയറ്റയും അവസാനിപ്പിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഫിലിം ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഞാനും കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയുള്ള ജീസസ് ഫിലിം. കാരണം അത് കാണാനുള്ള കാരണം, ഗ്രാമങ്ങളിൽ സാധാരണ നിങ്ങൾക്കൊക്കെ അറിയാം, ഗ്രാമങ്ങളിലെ മിനിസ്ട്രിയിൽ ആദ്യകാലങ്ങളൊക്കെ നിരന്തരമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് യേശു കർത്താവിന്റെ ലൈഫ് ഹിസ്റ്ററി ഓഫ് ജീസസ്, ലൂക്കോസിന്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയ. അപ്പൊ ഞങ്ങൾ അവരോട് പറയാറുണ്ട്, അത്ഭുതങ്ങൾ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിനകത്ത് യേശുവിന്റെ ടീച്ചിങ്സ് അധികം കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യം കാണിച്ചെന്ന് ഉറപ്പുവരുത്തണം, കർത്താവിന്റെ ക്രൂശുമരണം ആ ഗ്രാമക്കാര് സിനിമയിലെങ്കിലും അവർ കാണണമെന്നൊരു ഉറപ്പുള്ളത് കൊണ്ട് എന്റെ ഈ ചെറിയ ജീവിതത്തിൽ ഐ സോ ദറ്റ് ഫിലിം ന്യൂമറസ് ഓഫ് ടൈംസ്. ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഒരു ചിന്ത മനസ്സിലേക്ക് തരികയാണ്, കർത്താവ് നമ്മെ എത്രയധികമായി സ്നേഹിക്കുന്നു. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഫിലിമിൽ അഭിനയിച്ച ആളുമായിട്ടൊരു ഇന്റർവ്യൂ നിങ്ങൾ പിന്നീട് വായിക്കുക, നെറ്റിലൊക്കെ ഉണ്ട്. ജിമ്മിനോട് ചോദിച്ചു, ജിം നിങ്ങളിതിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റിലെ ആ ഭാഗങ്ങൾ അഭിനയിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, എന്നെ ഉണ്ടായിരുന്ന പഴയൊരു ഒരു ഹോളിവുഡിന്റെ ഫീൽഡ് ഉണ്ടായിരുന്നു, അവരെന്നെ പുറത്താക്കി. അവർ പറഞ്ഞു, നീ ക്രിസ്തുവായിട്ട് അഭിനയിച്ചത് കൊണ്ട് നിനക്ക് ഞങ്ങളുടെ കൂടെ സ്ഥാനമില്ല. ഇനിയും ചോദിച്ചു ദേവട്ട കുഞ്ഞിനോട്, ഇനിയും ചോദിച്ചു വേറെന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ചില കാര്യങ്ങൾ ഞാൻ എല്ലാം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നീണ്ടതായിരിക്കുന്ന ക്രൂശീകരണത്തിന്റെ ഭാഗങ്ങൾ ചിത്രീകരിക്കുമ്പോഴെല്ലാം അനേക കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് എന്റെ ഹൃദയത്തെ ഉണർത്തുകയാണ്. അദ്ദേഹം പറയാണ്, എന്നെ അടിക്കുന്ന അല്ലെങ്കിൽ യേശുവിനെ രണ്ടു ഭാഗത്ത് നിന്ന് രണ്ടുപേർ അടിക്കുന്നത് അതിനകത്തുണ്ട്. അറിയാമോ, നിങ്ങൾ കണ്ടിട്ടുണ്ട് രണ്ട് മുട്ടയടിച്ച് രണ്ടുപേര് നിന്ന് അടിക്കുന്നത്? അതിലൊരുത്തരൊരു മുസ്ലിമായിരുന്നു. അവൻ ആ ഭാഗം അഭിനയിച്ചതിന് ശേഷം അവൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ദ പ്രീച്ചിങ് ഓഫ് ദ ക്രോസ് ഈസ് ഫൂളിഷ്നെസ് ദോസ് ഹു ആർ പെരിഷിങ് ബട്ട് ഫോർ അസ് ഹു ആർ ബീങ് സേവ്ഡ് ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. ഇത് ആരെയും മാറ്റാനായിട്ട് ഈ ക്രൂശിന്റെ വചനത്തിന് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം പിശാചിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതിന്റെ അവര് പറയുന്നുണ്ട്, ഈ ക്രൂശീകരണ ഭാഗങ്ങൾ എടുക്കുമ്പോഴൊക്കെ പല പ്രാവശ്യം പിശാചി തടയുന്നുണ്ട്, എങ്ങനെയും ഇത് ആളുകൾ കാണരുത്, എങ്ങനെയും ഈ സത്യം അറിയരുതെന്ന് വിചാരിക്കാനായിട്ട്. യോ, യു റീഡ് ഇറ്റ് ലേറ്റർ, ഞാൻ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സി എസ് ലൂയിസ് എന്ന് പറയുന്ന, അതെ, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ വായിച്ചിട്ടുള്ളവരുണ്ട്. 9-ാമത്തെ വയസ്സിൽ അമ്മ ക്യാൻസർ വന്ന് മരിച്ചത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ദൈവമില്ല, അനേക നാളുകൾ ദൈവമില്ല എന്ന് പറഞ്ഞ സി എസ് ലൂയിസ്, ടി ഡി വെൽഡൻ എന്ന് പറയുന്ന തന്റെ ഗുരുവായിരിക്കുന്ന നിരീശ്വരവാദി മാനസാന്തരപ്പെട്ട കണ്ടിട്ട് അദ്ദേഹം ചലഞ്ചായിട്ട് അദ്ദേഹത്തെ മാറ്റിയത് വേറൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു, ദേർ ആർ ഓൺലി ത്രീ റിയൽ തിങ്സ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ വാസ്തവം എന്ന് പറയാൻ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ദ ഇൻകാർണേഷൻ ഓഫ് ജീസസ്. രണ്ട്, ദ ക്രൂസിഫിക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. മൂന്ന്, ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നമ്മളെ കാണുന്നതെല്ലാം മായയാണെങ്കിലും നാം ലോകത്തോട് വിളിച്ചു പറയണം, യാഥാർത്ഥ്യമുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, യേശു കർത്താവ് മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചു, അവൻ എന്റെ പാപത്തിനുവേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ വിളിച്ചു പറയുവാൻ നാം കടപ്പെട്ടവരാണ്. അങ്ങനെ നാം ഈ ക്രൂശിന്റെ ധ്യാനത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഹൃദയം, ഞാൻ പറയാം, തീ പിടിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ക്രൂശിനെ കുറിച്ച് പഠിക്കുകയും ക്രൂശിനെ ധ്യാനിക്കുകയും ക്രൂശിനെ കർത്താവിന്റെ ക്രൂശുമരണത്തെ കുറിച്ച് ആഴമേറിയ വെളിപ്പാടുകളാൽ കടന്നു പോകുമ്പോൾ ശത്രുവായ പിശാജ് നിങ്ങൾക്കെതിരെ എല്ലാ വാളും എടുത്ത് ഒരുപക്ഷെ ആ പഠനം തടയുവാനായിട്ട് അവൻ ശ്രമിച്ചാലും, ഞാൻ പറയുന്നു, പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആ കർത്താവിന്റെ ക്രൂശിനെ കുറിച്ച് വീണ്ടും ധ്യാനിക്കുകയും വീണ്ടും പഠിക്കുകയും ചെയ്യുമ്പോൾ ജയം എപ്പോഴും നമ്മുടെ വശത്ത് തന്നെയായിരിക്കാം. ഹല്ലേലൂയ. ഒന്ന് യോഹന്നാൻ 4:9 ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കാം. എന്തിനാണ് യേശു ക്രൂശിൽ മരിച്ചത്? വേഗത്തിൽ ഫസ്റ്റ് ജോൺ, കുഞ്ഞുങ്ങൾ എല്ലാം എടുക്കണം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4:9-10 പെട്ടെന്ന് വായിച്ചാട്ടെ. ദൈവൻ തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ത്രൂ ഹിം നാം അവനാൽ ജീവിക്കേണ്ടതിന്. ആ ഈ വചനം നമ്മൾ പഠിക്കണം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ വി മസ്റ്റ് ലിവ് ത്രൂ ജീസസ് അവനാൽ ജീവിക്കേണ്ടതിനാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്. 2 കൊരിന്ത്യലേഖനം 5:14-15 വാക്യം നമുക്കറിയാവുന്ന വാക്യങ്ങൾ. 2 കൊരിന്ത്യൻസ് 5:14-15 ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ വി മസ്റ്റ് ലിവ് ഫോർ ജീസസ്. യേശു മരിച്ചത് വി മസ്റ്റ് ലിവ് ത്രൂ ജീസസ്, വി മസ്റ്റ് ലിവ് ഫോർ ജീസസ്. ഇനി വായിക്കുന്നു 1 തെസ്സലോനിക്കർ 5:10 വി മസ്റ്റ് ലിവ് വിത്ത് ജീസസ്. 1 തെസ്സലോനിക്കർ 5 അതിന്റെ 10 വേഗത്തിൽ.
ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ.
എന്തിനാണ് യേശു മരിച്ചത്? 10 എന്തിനാണ്? വി ഷുഡ് ലിവ് ടുഗദർ വിത്ത് ഹിം. മറക്കരുത് ഈ വാക്യം. തന്നോടുകൂടെ ജീവിക്കേണ്ടതിനാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. ജീസസ് ലിവ് എന്തിനാണ്? ഹൃദയത്തിൽ കുറിച്ചിട്ട് കൊള്ളുക. വി മസ്റ്റ് ലിവ് ത്രൂ ജീസസ്, വി മസ്റ്റ് ലിവ് ഫോർ ജീസസ്, ആൻഡ് വി മസ്റ്റ് ലിവ് വിത്ത് ജീസസ് ഫോർ അവർ. ഇതിനാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഭാഗങ്ങളൊന്നും എടുക്കാനായിട്ട് നമുക്ക് ദീർഘമായ സമയമില്ലാത്തതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രൂശീകരണം എന്ന് പറയുന്നത് വളരെ ഹീനമായ നിന്ദ്യമായ ഒരു ഒരു മരണമായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന കൂടുതൽ പേരും ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വീണോണ്ട് ചെറുപ്പം മുതലേ പള്ളികളിലൊക്കെ പോയി കുരിശിന്റെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് അത്രത്തോളം അതിനെക്കുറിച്ച് ഒരു വെളിച്ചം കിട്ടിയെന്ന് വരികയില്ല. പ്രിയമുള്ളവരെ, ക്രൂശു മരണം ആദ്യം ഭൂമിയിൽ കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റില്ല. ക്രൂശുമരണം ആദ്യം ഭൂമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പേർഷ്യക്കാരാ. കാരണം അവർക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഏതോ ഒരു ദൈവം, അന്യ ദൈവങ്ങളുടെ പേര് പറയാൻ പാടില്ലെന്നാണ്. ഏതോ ഒരു ദൈവം അവർക്കുണ്ട്, അന്യ ദൈവം. അന്യ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവനും സേക്രഡ് ആണ്. ഭൂമി ഭയങ്കരമായി വിശുദ്ധമായതുകൊണ്ട് ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ മരണം കൊണ്ട്, പ്രത്യേകിച്ച് പാപിയായ ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ മരണം കൊണ്ട് ഭൂമി അശുദ്ധമാകാതിരിക്കാൻ തക്കവണ്ണം അയാളെ കൊല്ലുമ്പോൾ ഭൂമിയിൽ നിന്ന് ഏകദേശം ഹൈറ്റിൽ നിർത്തിക്കൊണ്ട് വേണം അയാളെ കൊല്ലാൻ. കാരണം ആ മരിക്കുന്ന വ്യക്തി ഭൂമിയായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഇവര് ഈ കമ്പൊക്കെ കെട്ടി മരിക്കേണ്ട ആളെ ഉയർത്തിപ്പിടിച്ച് കൊല്ലാൻ വേണ്ടി ക്രൂശീകരണം ആദ്യമായിട്ട് ഭൂമിയിൽ അതെ സ്ഥാപിച്ചത്. അതിനുശേഷം കാർത്തേജിയൻസ് എന്ന് പറഞ്ഞൊരു കൂട്ടര് അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റോമാക്കാരെല്ലാവരും ഭരിക്കുക. റോമാക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവരുടെ കയ്യിൽ നിന്ന് ഇത് അക്സെപ്റ്റ് ചെയ്തു. യേശുവിന്റെ ആ സമയത്ത് ക്രൂശീകരണം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കണം, ഏകദേശം 30,000 ആളുകളെ റോമാക്കാർ ക്രൂശിച്ചിട്ടുണ്ട്. 30,000 ആ സമയത്താണ് യേശുവിനെയും ക്രൂശിക്കുന്നതെന്ന് ഓർക്കണം. ഇനി ക്രൂശീകരണത്തിന്റെ പ്രത്യേകത പറയാം. 1, ക്രൂശീകരണം ഭയങ്കര വേദനാജനകമായ മരണമാണ്. 2, പബ്ലിക് ഷെയിം, എല്ലാവരുടെയും മുമ്പിൽ പരസ്യമായിട്ടാണ് ഒരു വ്യക്തിയെ ക്രൂശിക്കുന്നത്. 3, സഫോക്കേഷൻ, ക്രൂശിക്കപ്പെടുന്ന ഒരു വ്യക്തി ശ്വാസം മുട്ടിയാണ് സാധാരണ മരിക്കുന്നത്. 4, ഇന്റൻസ് പെയിൻ, യേശുവിന്റെ കൈമേൽ അടിച്ച ആണി 9 ഇഞ്ച് നീളമുണ്ടെന്നാണ് പറയുന്നത്. 9 ഇഞ്ചസിനെയും ഈ 9 ഇഞ്ച് നീളമുള്ള ആണികൾ കരങ്ങളിലും കൈകളിലും കാലുകളിലും അടിച്ചൊരാളെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട ക്രൂശിൽ തൂക്കിയിടുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന ശാരീരിക വേദന അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനു മുമ്പ്, ക്രൂശീകരണത്തിന് മുമ്പ് ഈ വേദനയൊന്ന് അലീവിയേറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് അവര് പല പല, നമുക്കറിയാം, പല പല ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ യേശു അത് മേടിച്ചില്ല. യേശുവിനെ ക്രൂശിച്ചത് രാവിലെ 9 എന്ന് പറയപ്പെടുന്നു. 9 മണി മുതൽ 12 വരെ നല്ല വെയിലുള്ള സമയത്ത് യേശു കർത്താവ് ആ ക്രൂശിൽ കടന്നു. രാവിലെ 9 തൊട്ട് പന്ത്രണ്ട് മണിയോടെ വരെയുള്ള നട്ടപ്പറ വെയിലത്ത്. ഇനി ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ എവിടെയാ ക്രൂശിച്ചത്? രാജാവിനോട് പൗലോസ് പറഞ്ഞു, രാജാവേ അതൊരു കോണിൽ നടന്നതല്ല, ആരുമറിയാതെ രഹസ്യമായിട്ടല്ല പിതാവ് തന്റെ പുത്രനെ കൊടുത്തത്, ഒരു കോണിൽ രഹസ്യമായിട്ട് നടന്നതല്ല രാജാവേ. എല്ലാവർക്കും അറിയാം, കാരണം യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് പുറത്തായിരുന്നു, ഒരു പബ്ലിക് പ്ലേസ് ആയിരുന്നു. മറക്കല്ലേ, പബ്ലിക് പ്ലേസിൽ യേശുവിനെ തലയോടിയിടമെന്ന് പറഞ്ഞ സ്ഥലത്ത് യേശുവിനെ ക്രൂശിച്ചു കിടത്തിയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അന്ന് ഒരു പ്രത്യേകത, നിങ്ങൾക്കറിയാമോ അന്നത്തെ പ്രത്യേകത എന്തായിരുന്നു? ആ സ്ഥലത്ത് എല്ലാ ദേശക്കാരും വന്നൊരു സമയമായിരുന്നത്. യഹൂദന്മാരുണ്ടായിരുന്നു, യവനന്മാരുണ്ട്, എല്ലാവരും പാസ്ഓവറിന് വേണ്ടി ആ പട്ടണത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, പെസഹ കുഞ്ഞാടിന്റെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള് ആചരിക്കാൻ വേണ്ടി ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ആ റോഡിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു കർത്താവിനെ പരസ്യമായിട്ട് ക്രൂശിച്ചത്. അവരെല്ലാം അത് കണ്ടു. അവർക്കെല്ലാം മനസ്സിലാകാൻ വേണ്ടിയാണ് മൂന്ന് ഭാഷകളിൽ യേശുവിനെ കുറിച്ചുള്ള കുറ്റം എഴുതിയത്. അത് ജീസസ് ഓഫ് നസറത്ത്, ദ കിങ് ഓഫ് ദി ജൂസ്. എല്ലാവരും അത് കണ്ടു. അതുകൊണ്ടായിരിക്കാം പത്രോസ് പ്രസംഗിച്ചപ്പം അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു കാര്യമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ദ വിക്കറ്റ്നെസ് ഓഫ് മാൻ. മനുഷ്യന്റെ ക്രൂരത എത്രമാത്രം ആഴമേറിയതാണെന്നാണ് മത്തായി സ്ട്രെസ് ചെയ്യുമ്പോൾ യോഹന്നാൻ സ്ട്രെസ് ചെയ്യുന്നത്, ദ ലവ് ഓഫ് ഗോഡ്. ദ വിക്കറ്റ്നെസ് ഓഫ് മാൻ ആൻഡ് ദ ലവ് ഓഫ് ഗോഡ്, ഇത് രണ്ടുമാണ് കർത്താവിന്റെ ക്രൂശുമരണത്തെ കുറിച്ച് സുവിശേഷകന്മാർ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. ഇനി എന്നെ ചലഞ്ച് ചെയ്ത ഭാഗം ഞാൻ പറയാം. ആദ്യം യേശുവിനെ അപമാനിച്ചതും അടിച്ചതും ദ്രോഹിച്ചതും ആരാന്നറിയാമോ? ജ്യൂസ്, യഹൂദന്മാരാ. അവർ ചെയ്ത കാര്യം, അവരുടെ വിഷയം, നീ ക്രിസ്തു ആണെന്ന. ക്രിസ്തു ആണെങ്കിൽ അവർ കണ്ണുകെട്ടിയിട്ട് പറഞ്ഞു, പ്രൊഫസായി, നീ പ്രവചിക്കുക. ക്രിസ്തു ആണെങ്കിൽ ഞങ്ങളോട് പറയുക. ഇത് തന്നെ പറഞ്ഞ് അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ യേശുവിനെ അടിച്ചു, യേശുവിനെ അവര് അപമാനിച്ചു, പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം അത്. ചിലർ യേശുവിന് മുഖത്ത് തുപ്പി. ഇനി നിങ്ങൾ മർക്കോസിൽ വരുമ്പോൾ കാണുന്നു, ജെന്റൈൽസ്, ജാതികൾ, റോമക്കാരുടെ പ്രത്യുറയത്തിനകത്തേക്ക് യഹൂദന്മാർ അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി കടക്കാതിരുന്നപ്പോൾ 600 പേരുന്ന 600 പേരുണ്ടായെന്ന് വചനത്തിൽ പറയുന്നില്ലെങ്കിലും ഒരു ഗാങ് ആണ് ഒരു മണ്ഡപത്തിലെ ഒരു കോറിനെ വിളിച്ചു. 1 കോർ = 600 സോൾജിയേഴ്സ്. 600 പടയാളികളാണ് യേശുവിനെ, 600 പേരെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ലെങ്കിലും ഒരു വലിയ ഗാങ് ആദ്യം ചെയ്തെന്നറിയാമോ? അതെ, ഇവര് പറഞ്ഞു, യഹൂദന്മാര് പറഞ്ഞു, നീ പ്രോഫറ്റ് ആണോ? ജാതികൾ ചോദിച്ചു, നീ രാജാവാണ്. ഇവർ രണ്ടുപേരും ഒരേ കാര്യം ചെയ്തു. ഇവർ ചെയ്തെന്നറിയോ? ഇവർ യേശുവിന്റെ മുഖത്തടിച്ചു, ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമതായി, ബൈബിളിൽ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം, ദേ സ്പാറ്റഡ് ജീസസ് എന്ന് പറഞ്ഞാൽ ഒരാള്, ഞാൻ പണ്ടൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഭൂ എന്ന് പറഞ്ഞ യേശുവിന്റെ മുഖത്ത് തുപ്പി എന്നല്ല, ക്രൗഡ് ഓഫ് പീപ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് യേശുവിന്റെ മുഖത്ത് തുപ്പിയത്. ഇനിയും മുള്ളുകൊണ്ടൊരു കിരീടമുണ്ടാക്കി. എന്റെ ഒരു ചിന്ത ഇതായിരുന്നു, യേശുവിനെ തലക്കെട്ട് ഒരു അടി അടിച്ചു. അല്ല, ഗ്രീക്ക് ബൈബിൾ അല്ലെങ്കിൽ ഒറിജിനൽ വേർഷൻ പറയുന്നു, ദേ അവര് റിപ്പീറ്റഡ്ലി അവർ തലയിൽ വീണ്ടും 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 ആഞ്ഞടിച്ചെന്ന് എഴുതിയിരിക്കുന്നെ. യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് അവനെ അവനെ എന്ത് ചെയ്തു? അവനെ നിന്ദിച്ചു. എന്നിട്ട് അവരൊരു കാര്യം ചെയ്യുന്നുണ്ട്, അത് അതിഭയങ്കരമാണ്. ഞാൻ പറയാം, അവർ യേശു ഇങ്ങനെ ഇരിക്കുക, യേശുവിന് മുമ്പിൽ മുട്ടുകുത്തി. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മുട്ടുകുത്തി, തലയിൽ മുൾക്കിരീടം വെച്ചിട്ട്, തലയിൽ കോലുകൊണ്ടടിച്ചിട്ട്, ആ കോലെടുത്ത് യേശുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവർ യേശുവിനെ വണങ്ങുന്നുണ്ട്. എന്താണെന്നറിയോ പറയുന്നത്? രാജാവേ, ജയ ജയ. ദ സീൻസ് ഓഫ് കാൽവറി കോൾ ഫോർ ദ ഡീപ്പസ്റ്റ് ഇമോഷൻ ദാറ്റ് ദ ക്രൈസ്റ്റ് ഷുഡ് സഫർ സച്ച് എ പെയിൻഫുൾ ഡെത്ത്. അവർ തോട്ട്സ് കാൻ നെവർ കോംപ്രമൈസ് ദ ലെങ്ത്, ദ ഹൈറ്റ് ആൻഡ് ദ ബ്രെഡ്ത് ഓഫ് ഹിസ് ലവ്. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഒരു 10% വെളിപ്പാടുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കറിയാം ഹൂ ഈസ് ജീസസ്. നിങ്ങൾക്കറിയാം ഒരു യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു വന്നിച്ചു. എന്നിട്ട് എന്തെന്നറിയാമോ, യെശയ്യാ പ്രവചിച്ചത് ഞാൻ സാധാരണ ഇംഗ്ലീഷിൽ വായിക്കാം. ഹി വാസ് കൺസിഡേർഡ് ആസ് എ ക്രിമിനൽ. ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. ഹി വാസ് കൺസിഡേർഡ് ആസ് എ ക്രിമിനൽ ബട്ട് ദ ട്രൂത്ത് ഈസ് ഹി കാരിഡ് അവേ ദ സിൻസ് ഓഫ് മെനി. ആ വർഷം വായിച്ച എന്റെ ഹൃദയം തകർന്നുപോയി. ഹി വാസ് കൺസിഡേർഡ് ആസ് എ ക്രിമിനൽ. നമ്മൾ കണ്ടോടെ ബസ്സിലൊക്കെ പോലീസുകാരുടെ കൂട്ടത്തി, പോലീസുകാരുടെ കൂട്ടത്തി കോട്ടയത്തൊക്കെ നിൽക്കുമ്പോൾ കാണാം. അവിടുത്തെ ജയിലില് വിചാരണ കഴിഞ്ഞിട്ട് ബെല്ലാരിലൊക്കെ കാണാം ഇങ്ങനെ ഹാൻഡ് കപ്ഡ് ആയിട്ട് ആളുകളെ കൊണ്ടുപോകുമ്പോൾ നമ്മളൊക്കെ എങ്ങനെയാ നോക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെ ഒരു നോട്ടമുണ്ട്, കൊച്ചു ഇറക്കന. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാ വരുന്നേ. ബൈബിൾ പറയുന്നു യേശുവിനെ ബന്ധിച്ചു അല്ലെങ്കിൽ ജീസസ് വാസ് അറസ്റ്റഡ്. അനേകരുടെ മധ്യത്തിൽ യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ച ആത്മാവിൽ നിങ്ങൾ കാണുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ പറയും നിങ്ങൾ ലോകത്തിൽ ഒരു പ്രശ്നവുമില്ലാത്ത വ്യക്തി, നിങ്ങൾ ലോകത്തിൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത വ്യക്തി. നിങ്ങൾ യേശുവിന്റെ ആ ഒരു സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയം, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അഥേനയിൽ വെച്ച് ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ യാതൊരു ഫലവും ഉണ്ടായില്ല. കൊരിന്തിലേക്ക് വന്നപ്പോൾ, ജ്ഞാനികളുടെ പട്ടണമായ കൊരിന്തിലേക്ക് വന്നപ്പോൾ പൗലോസ് തീരുമാനിച്ചു ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിപ്പാൻ ഞാൻ നിർണയിച്ചു. എന്റെ പ്രസംഗവും എന്റെ വചനവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്തിൽ അത്രയായിരുന്നു. ചില്ലെങ്കിലും അറിയാം ഇവിടെ കൂട്ടായ്മ ആരംഭിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓഫീഷ്യലൊക്കെ ചെയ്യേണ്ടി വരും, നമുക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ലെറ്ററടിച്ചപ്പോൾ ചോദിച്ചു എന്ത് വെക്കണം. സഹോദരങ്ങളെല്ലാം ഒരുവാക്കി പറഞ്ഞു അതിലിങ്ങനെ പ്രിന്റ് ചെയ്യുക, വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിവിധയിടങ്ങളിൽ ജോലികളിലും ആയിരിക്കുന്ന കമ്പനികളിലായിരിക്കുന്ന സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഐ ചലഞ്ച് യു, കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഒരു പള്ളിയിൽ രണ്ട് മെഴുതിരിയുടെ മധ്യത്തിൽ രഹസ്യമായിട്ടല്ലായിരുന്നു, എ പബ്ലിക് ഷെയിം. ഞാൻ ചോദിക്കട്ടെ, ഇന്നുവരെയും 15, 20, 22 വർഷങ്ങളായിട്ടും ഇന്നുവരെയും ക്രൂശിനെ പ്രതിയുള്ള ലജ്ജ മാറിയിട്ടില്ല എങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ ക്രൂശിനെ പ്രതി ലജ്ജിപ്പാൻ നീ എന്നെ അനുവദിക്കരുതെന്ന് പറ ദൈവത്തോട്. കഴിഞ്ഞ ദിവസം ഒരു വലിയ കമ്പനിയുടെ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഒരു സഹോദരന്റെ സാക്ഷ്യം കേട്ടു. ചോദ്യം, ആദ്യത്തെ ചോദ്യം, ഒത്തിരി ചോദ്യങ്ങൾ, കാരണം വലിയ പോസ്റ്റാ. ചെറുപ്പക്കാരൻ്റെ ചോദിച്ചു, വാട്ട് യു നോ അബൌട്ട് ക്രിക്കറ്റ്? അവൻ ഉത്തരം പറഞ്ഞു. വാട്ട് യു നോ അബൌട്ട് കറന്റ് പൊളിറ്റിക്സ്? അവൻ ഉത്തരം പറഞ്ഞു. വാട്ട് യു നോ അബൌട്ട് വേൾഡ് അവേഴ്സ്? എല്ലാത്തിനും ഒരു ഉത്തരം പറഞ്ഞു. ലാസ്റ്റ് റൗണ്ട്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? അനേക മാനേജർമാർ ഒരുമിച്ച് അവനോട് ചെറുപ്പക്കാരുടെ ചോദിച്ചു, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? അവൻ പറഞ്ഞു, ദ പർപ്പസ് ഓഫ് മൈ ലൈഫ് ഇസ് ടു ഗ്ലോറിഫൈ മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ടു ടേക്ക് ആസ് മച്ച് ആസ് പീപ്പിൾ ടു ഹെവൻ. ഹല്ലേലൂയാ. അവന് ജോലി കിട്ടിയില്ല, പക്ഷെ ഞാൻ വിചാരിക്കുന്നു സ്വർഗം അവനെ കുറിച്ച് സന്തോഷിക്കുന്നു. ഹല്ലേലൂയാ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹോട്ടലിൽ ഒരു മീറ്റിങ്ങിന് പോയി, ജസ്റ്റ് ഒരു മീറ്റിങ്ങിനാ. അവിടെ വെച്ച ആള് ആർക്കിടെക്റ്റാ, പുള്ളി ആർക്കിടെക്റ്റാ, പൂർണ്ണസമയ സുവിശേഷകാരനല്ലേ. പുള്ളി പറഞ്ഞു, ബ്രദറെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്കിവിടെയുള്ള എല്ലാ സ്റ്റാഫിനും എല്ലാവർക്കും ബൈബിൾ കൊടുത്തിട്ട് വേണം ഈ സ്റ്റാർ ഹോട്ടലിന് വെളിയിലിറങ്ങാൻ. ഞാൻ വിചാരിച്ചു എന്തൊരു മനുഷ്യൻ. പിന്നെയുള്ളവർ, ഞാൻ ഏകദേശം 10 മണിയായപ്പോ കടന്നുപോയി. ഇന്നലെ അറിയാൻ സാധിച്ചു ആ മനുഷ്യൻ അതിനകത്ത് കയറി അതിനകത്തുള്ള സകല വെയിറ്ററിനും കാണുന്നവനെല്ലാം ബൈബിൾ കൊടുത്തിട്ടാണ് ആ മനുഷ്യൻ ഇറങ്ങിപ്പോന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് രഹസ്യമായിട്ട് ഡീസന്റ് ആയിട്ടല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ഹി വാസ് കൺസിഡേർഡ് ആസ് എ ക്രിമിനൽ, ആസ് എ ട്രാൻസ്ഗ്രസർ, ആസ് എ റോബർ. അതുകൊണ്ടാണ് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ പരസ്യമായിട്ട് അവനെ ക്രൂശിച്ചത്. കടന്നു പോകുന്നവരെല്ലാം തലകുലുക്കി ദുഷിച്ചു പറഞ്ഞു, ഹേ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വരുന്നവനെ, പണിയുന്നവനെ, ക്രൂശിൽ നിറങ്ങി വാ, നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെയും കൂടെ രക്ഷിക്ക്. അവിടെ ഇരിക്കുന്ന എല്ലാവരും ശാപവാക്കുകൾ ക്രിസ്തുവിന്റെ മേൽ ചൊരിഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന വിശ്വാസിയെ നിന്നെ ഞാൻ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ക്രൂശിനെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് കളിപ്പിക്കരുത്, സ്വർഗത്തിൽ ചെന്നാൽ നിനക്ക് കിരീടങ്ങളുണ്ടെന്ന്. ഹൂ ടോൾഡ് യു ഗോഡ് വിൽ ഗിവ് യു ക്രൗൺസ്? ഹൂ ടോൾഡ് യു ഗോഡ് വിൽ ഗിവ് യു സോ മെനി മെഡൽസ്? പാട്ടുകാരൻ, ഏതോ പാട്ടുകാരൻ ആത്മാവിൽ പാടിയ പാട്ടുകൾ എല്ലാം ഏറ്റെടുത്തിട്ട് എനിക്ക് ഒത്തിരി കിരീടങ്ങൾ കിട്ടുമെന്നാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ദേർ ആർ നോ ക്രൗൺ ബെയറേഴ്സ് ഇൻ ഹെവൻ ഹു ആർ നോട്ട് ക്രോസ് ബിയറേഴ്സ് ഹിയർ ബിലോ. മലയാളത്തിൽ പറയാം, ഒരിക്കൽ കൂടെ പറയാം, there were no crown bearers in heaven who were not cross bearers below. സ്വർഗത്തിൽ കിരീടധാരികളില്ല, ഇവിടെ ക്രൂശ് വഹിക്കാത്ത കിരീടധാരികൾ സ്വർഗത്തിലില്ല. പ്രിയമുള്ളവരെ, ദ പ്രീച്ചിങ് ഓഫ് ദ ക്രോസ്. പ്രിയമുള്ളവരെ, അത് യേശു എങ്ങനെ ക്രൂശിൽ നിന്ന്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ സൗരം പറഞ്ഞു, അത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, മാനസികമായിട്ടുള്ളത്. എല്ലാവരും അവനെ വിട്ടുപോയി. ധ്യാനിക്കുക, ദ ലോൺലിനെസ് ഓഫ് ജീസസ്. ആരെങ്കിലും ലോൺലി ആണെന്ന് തോന്നുന്നുണ്ടോ? യു മെഡിറ്റേറ്റ് അബൌട്ട് ദ ലോൺലിനെസ് ഓഫ് ജീസസ്. ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? യു മെഡിറ്റേറ്റ് അബൌട്ട് ദ സഫറിങ്സ് ഓഫ് ജീസസ്. ആരെങ്കിലും മറ്റുള്ളവരെന്നെ വെറുതെ ഉപദ്രവിക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? യു മെഡിറ്റേറ്റ് അബൌട്ട് ദ ഡീപ് സഫറിങ് ഓഫ് ജീസസ്. യേശു പ്രിയമുള്ളവരെ ഒരു പച്ചയായ മനുഷ്യനായിരുന്നു, ഒരു പച്ചയായ, അവൻ ദൈവമായിരുന്നു, പക്ഷേ അവനൊരു പച്ചയായ മനുഷ്യനായിരുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇനിയും ക്രൂശീകരണം കൂടുതലായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവര് നിങ്ങൾ എടുക്കണ്ട സ്റ്റഡി സാംസ് 22. കാളകൾ, ബാഷാൻ കുറ്റന്മാർ, സിംഹങ്ങൾ, നായ്ക്കൾ, നാല് കൂട്ടരാണ്. ബാഷാൻ കുറ്റന്മാർ, നായ്ക്കൾ, കാളകൾ, സിംഹങ്ങൾ, യേശുവിനെ വലിച്ചു കീറുന്ന ഭാഗങ്ങൾ ആത്മാവിൽ ധ്യാനിക്കാതെ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എല്ലാവരും സ്വർഗത്തിലാ പോകുന്നേ, നമ്മൾ എന്തോർത്താ കർത്താവിനെ സ്തുതിക്കാൻ പോന്നെ? കർത്താവേ നീ എനിക്ക് തന്നു ഒക്കെ നമ്മൾ സ്തുതിക്കും. പക്ഷേ സ്വർഗത്തിൽ ആരോ പ്രീച്ചർ പറഞ്ഞ പോലെ, നിങ്ങൾ കടന്നു പോകുമ്പോൾ ദേർ വർ നോ സ്കാർസ്, ഒരു സ്കാർസ് ഒന്നും കാണത്തില്ല. ബട്ട് വെൻ യു സീ ദ നെയിൽ പിയർസ്ഡ് ഹാൻഡ്സ് ഓഫ് ജീസസ്, യു ഷൗട്ട് സാൽവേഷൻ ഈസ് ദ സാൽവേഷൻ. രക്ഷ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം. വീണ്ടും കർത്താവ് ചോദിക്കും, വേറെന്തോ ഓർത്ത് സ്തുതിക്കാനുണ്ടോ? വെൻ യു സീ ദ നെയിൽ പിയർസ്ഡ് ഹാൻഡ്സ് ഓഫ് നെയിൽ പിയർസ്ഡ് ലെഗ്സ് ഓഫ് ജീസസ്, യു ഷൗട്ട് ലൈക്ക് എനിതിങ്. സാൽവേഷൻ is the gift of God. Salvation is the gift of God. Salvation is the gift of God. ഇത് ഓർത്ത് നമ്മുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവർ, ഇഹലോകത്തിലെ ദുഃഖങ്ങൾ നമ്മൾ മറന്നുപോകും, ഇഹലോകത്തിലെ കഷ്ടങ്ങൾ നമ്മൾ മറന്നുപോകും, ഈ ലോകത്തിലെ മനുഷ്യരുടെ നിന്ദകൾ നമ്മൾ മറന്നുപോകും. അവർ നിങ്ങളെ തുപ്പിയാലും, അവർ നിങ്ങളെ ആട്ടിയാലും, അവർ നിങ്ങളെ നിന്ദിച്ചാലും, ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ തെളിയുന്ന ചിത്രം നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയും, എന്റെ ഭവനത്തിലെ കഷ്ടങ്ങളോ എന്റെ ഭാരങ്ങളോ എന്റെ കണ്ണുനീരുകളോ ഒന്നും എനിക്ക് വിഷയമാകുന്നില്ല, കാരണം എനിക്ക് വേണ്ടി സാക്ഷാൽ ദൈവപുത്രൻ ഇറങ്ങി വന്ന് വലിച്ചു കീറപ്പെട്ടപ്പോൾ അവന്റെ 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 അടിപ്പിണരുകൾ അതെ തുറക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ചിന്തിയ നാല് ദിക്കുകളിലേക്ക് ചിന്തിയ രക്തമാണ് എന്നെ നിങ്ങളെ വീണ്ടെടുത്തത്. ആ രക്തത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് സഹോദരം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ ക്രൂശിലെ രക്തം വടക്കേന്ത്യയിലേക്ക് തെറിച്ചപ്പോൾ അവിടെ ഒരു സഹോദരന്റെ മേൽ അത് വീണപ്പോൾ ആ സഹോദരൻ കർത്താവിനെ അറിഞ്ഞ് ഇന്ന് അവൻ കർത്താവ് ആ വ്യക്തി കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ഭാഷക്കാരും, എല്ലാ വംശക്കാരും, എല്ലാ ജാതിക്കാരും, എല്ലാ ഗോത്രക്കാരും ഒരുമിച്ച് പറയണം, ജീസസ് യേശുവാണ് എല്ലാം എല്ലാം, അവന്റെ നാമം സർവനാമത്തിലും മേലായ നാമമാണ് എന്നുള്ള കാര്യം നമ്മളെ പ്രിയമുള്ളവരെ നമ്മൾ ധ്യാനിക്കുകയും അത് വിളിച്ചു പറയുകയും വേണം. അങ്ങനെ നമുക്ക് ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നമുക്ക് കടന്നു വരാം. നിയർ ദ ക്രോസ്, നിങ്ങൾ ആ വാക്യങ്ങൾ എടുക്കണ്ട, നിങ്ങൾക്കറിയാം ക്രൂശിന്റെ ദിവസം ജോൺ 19:25. ആ ക്രൂശിന്റെ ചുവട്ടിൽ ആരൊക്കെ നിൽപ്പുണ്ട്? ഒന്നാമതായി നിൽക്കുന്നത് മഗ്ദലക്കാരിത്തി മറിയ. ജോൺ 19:25, മഗ്ദലക്കാരിത്തി മറിയ. നിങ്ങൾക്കറിയാം എടുക്കേണ്ട വാക്കാര്യമില്ല, ഏഴ് ഭൂതങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാവരും പോയി, ശിഷ്യന്മാരെല്ലാം പോയി. അപ്പം തിന്നവരെവിടെയാ? അപ്പം തിന്നവരെവിടെയാ? അനുഗ്രഹം കിട്ടിയവരെവിടെയാ? ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കട്ടെ, യേശു മരിച്ചവരിൽ നിർപ്പിച്ചവരുടെ പേരെന്ന് പറയാമോ? യേശു മരിച്ചവരിൽ നിർപ്പിച്ചവരുടെ പേരെന്ന് പറയാമോ? അറിയില്ല. ലാസറസ്, നൈൻ പട്ടണത്തിലെ വിധവയുടെ മോൻ, പിന്നെ പിന്നെ യായിറോസിന്റെ മോൻ, ഇത്രയും പേരേ ഉള്ളോ? ഞാൻ പറയാം, യേശു മരിച്ചവരിൽ നിർപ്പിച്ചവരെ എവിടെ ഇരുന്നു? ഇവിടെ ഇരിക്കുന്നതെല്ലാം. ഹല്ലേലൂയ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിച്ചു. ഇനി യേശു മരിച്ചവൻ നിർപ്പിച്ചവന്റെ പേര് ചോദിച്ചാൽ ആദ്യം പറയണം, ഫിലിപ്പ് പറയണം, എന്നെ കർത്താവ് ഉയർപ്പിച്ചു. സഹോദരിമാർ ഓരോരുത്തർ പറയണം, ഞാൻ മരിച്ചവനായിരുന്നു, എന്നെ കർത്താവ് 22 വർഷം മുമ്പ് ഉയർപ്പിച്ചു. ഹല്ലേലൂയ. പറയുക സഹോദരങ്ങൾ, നിങ്ങൾ പറയണം, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ അതെ, എന്നെ കർത്താവ് ഉയർപ്പിച്ചു. ലാസറിന് എന്തുമാത്രം സ്നേഹം കർത്താവിനോടുണ്ട്. കാരണം അവന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ നാറ്റം വെച്ചവനായിരുന്നു. നമുക്ക് ആ ചിന്തയുണ്ടോ? ഞാൻ നാറ്റം വെച്ചവനായിരുന്നു, നാറ്റം വെച്ചവളായിരുന്നു, പാപത്തിന്റെ ചതിക്കുഴിയിൽ വീണ് നാറ്റം വെച്ച വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ ഈ ആലയത്തിലിരുന്ന് ജീവനുള്ള ദൈവത്തിന്റെ ക്രൂശിന്റെ വചനം കേൾക്കുന്നതിന്റെ കാരണം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവനായിരുന്ന എന്നെ ഉയർപ്പിക്കുക മാത്രമല്ല, അവൻ എവിടുന്നാണ് ഇറങ്ങി വന്നത്, അവനോടുകൂടെ സിംഹാസനത്തിൽ എന്നെ ഉയർപ്പിച്ചിരിത്തിരിക്കുന്ന ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നിത്യം മുഴുവൻ മണവാട്ടി നീ പാടും, രക്ഷ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം, രക്ഷ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം. പണ്ടാൾ പ്രസംഗിച്ചു, ആദ്യത്തെ 3 മണിക്കൂർ മനുഷ്യന്റെ ന്യായവിധി, അവസാനത്തെ 3 മണിക്കൂർ ദൈവത്തിന്റെ ന്യായവിധി. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഇരിക്കുന്ന യഹൂദന്റെ മേലും എല്ലാവരുടെ മേലും അന്ന് ഇരുട്ട് വന്നു ഇല്ലേ? അന്ന് യെരുശലേമിൽ പെസഹ ആചരിക്കാൻ വന്ന എല്ലാവരും ഇരുട്ടിലായി തീർന്നു. കാരണം യേശുവില്ലാത്തവൻ ഇരുട്ടിലാ, യേശുവില്ലാത്തവൻ മരണത്തിലാ, യേശുവില്ലാത്തവൻ അതെ നരകത്തിലാ, യേശുവില്ലാത്തവൻ പ്രിയമുള്ളവരെ അവന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ പ്രിയമുള്ളവരെ, മഗ്ദലക്കാരത്തി മറിയ അവിടെ നിൽക്കുക, വേറെ ആരെങ്കിലും നിൽപ്പുണ്ടോ? മഗ്ദലക്കാരത്തി മറിയ മാത്രമേ ഉള്ളോ? അവരൊക്കെ അതിനു മുമ്പ് കുറെ പേരോട് നിൽപ്പുണ്ട്. ആരാന്നറിയോ? റോമൻ സോൾജിയേഴ്സ്, ദേ ആർ ഡൂയിങ് ദർ ഡ്യൂട്ടി. നീ എന്നെ കുറിച്ച് ചിന്തിക്കുക, വെൻ ഐ ഗോ ടു ദ ക്രോസ് ഓർ ടു ദ ചർച്ച് ഓർ ഡൂയിങ് സംതിങ്സ്, ആം ഐ ഡൂയിങ് മൈ ഡ്യൂട്ടി? ഒരു ഡ്യൂട്ടി ആയിട്ടാണോ? എന്നാ പ്രാർത്ഥിച്ചേക്കാം, ഒരു അധ്യായം വായിച്ചേക്കാം, അന്ന് സുശേഷം പറഞ്ഞേക്കാം. പക്ഷെ മഗ്ദലക്കാരത്തി മറിയ റോമക്കാർ നിൽക്കുന്നതിന്റെ കാരണം അവന് ശമ്പളം കിട്ടും. മഗ്ദലക്കാരത്തിയോടെ നിൽക്കുന്നതിന്റെ കാരണം പറയാം, 7 ഭൂതങ്ങളുള്ളവളായിരുന്നു അവള്, മറന്നു പോകല്ല. 7 ഭൂതങ്ങൾ. ഞങ്ങള് പ്രത്യേകിച്ച് വയനാട്ടിലും മറ്റു ഗ്രാമങ്ങളിലൊക്കെ പോകുന്ന സൗരന്മാർക്കറിയാം, ഭൂതങ്ങൾ ആളുകളെ ടോർച്ചർ ചെയ്യുന്ന നമുക്കറിയാം. 1-ഉം 2-ഉം അല്ല, 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്ന മഗ്ദലക്കാരത്തി മറിയെ വിടുവിച്ച യേശുവിനെ തേടി ആ സ്നേഹത്തിന്റെ ചുവട്ടിൽ അവൾ ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞ, നമ്മളും ബൈബിളിൽ ഒരു വാക്കുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാ, സ്ത്രീകൾ നോക്കിക്കൊണ്ട് തന്നെ നിന്ന്, ജസ്റ്റ് ടേക്ക് ടൈം, ടേക്ക് ടൈം, സമയമില്ലെന്ന് പറയരുത്, ടേക്ക് ടൈം. മഗ്ദലക്കാരത്തി മറിയ നിൽക്കുന്നതിന്റെ കാരണം എന്നറിയാമോ? സ്നേഹം കൊണ്ടവിടെ നിൽക്കുന്നേ, സ്നേഹം ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹം. നീ അടുത്തായിട്ട് വേറൊരാളോട് നിൽപ്പുണ്ട്, എന്താണെന്നറിയോ? മത്തായി സുവിശേഷം അതിന്റെ 27-ാം അധ്യായത്തിലുണ്ട്, വേറൊരാളോട് നിൽപ്പുണ്ട്, 27-ന്റെ 56. യാക്കോബിന്റെയും, നിങ്ങൾക്ക് അറിയാവുന്ന വാക്യങ്ങളാ, യാക്കോബിന്റെയും അന്ന് വായിക്കുക, 27-ന്റെ 56.
അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായി.
സെബദിപുത്രന്മാരുടെ അമ്മ ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ക്രൂശീകരണം കണ്ടോണ്ട് നിൽക്കുക കേട്ടോ, സെബദിപുത്രന്മാരുടെ അമ്മ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എന്താ എന്താ ബ്രദറെ, എന്തായിരുന്നു? കുറച്ചു ദിവസം മുമ്പ് പോയി ഒരു പ്രാർത്ഥന കർത്താവ് ചോദിച്ചു, നിനക്ക് എന്നാ വേണ്ടേ? കഥ, ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ, നിന്റെ ഇടത്തും വലത്തും ഉണ്ടല്ലോ, എന്റെ മക്കളെ ഒന്നിരുത്തണം. ഞാൻ ചോദിക്കട്ടെ, യേശുവിന്റെ ഇടത്തും വലത്തും മക്കളെ ഇരുത്തിയിരുന്നെങ്കിൽ? കർത്താവ് ചോദിച്ചു, നീ എന്നെ ചോദിക്കുന്നേ? ഞാൻ കുടിക്കുന്ന മാനപത്രം കുടിക്കാൻ പറ്റുമോ? നിങ്ങൾ കർത്താവ് വഴക്ക് പറഞ്ഞ അവിടുന്ന് അവിടെ യാക്കോബിന്റെ അമ്മ മറിയ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം അവക്ക് ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. ഞാൻ മനസ്സിലാകുന്നത്, അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി, ടിയേഴ്സ് ഓഫ് റിപ്പന്റൻസ്. കർത്താവേ, എന്റെ മക്കള് വലിയ ആളുകളാണെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഈ ക്രൂശീകരണം കണ്ടിരുന്നെങ്കിൽ ഞാനത് ചോദിക്കത്തില്ലായിരുന്നു. കാരണം നീ നിന്നെ തന്നെ ഞാൻ എന്റെ മക്കൾക്ക് നൽകിയത് കൊണ്ട് അതിനപ്പുറത്തൊന്നും എന്റെ മക്കൾക്ക് ലഭിക്കാനില്ല. ഹല്ലേലൂയ. മഗ്ദലക്കാരത്തി മറിയയുടെ ഹൃദയത്തിൽ നിന്ന്, കണ്ണിൽ നിന്ന് സ്നേഹത്തിന്റെ കണ്ണുനീർ വീണപ്പോൾ യാക്കോബിന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് റിപ്പന്റൻസിന്റെ കണ്ണുനീർ വന്നു. ഇനി വേറൊരാളോട് നിപ്പുണ്ട്, യേശുവിന്റെ അമ്മയായ മറിയ. മറിയ, യേശുവിന്റെ അമ്മയെ മറിയത്തെ കുറിച്ച് പറയാൻ പേടിയുണ്ടോ നിങ്ങൾക്ക്? എന്തിനാ പറയാൻ പേടിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് ഈ മറിയയെ കുറിച്ച് പറഞ്ഞ ആരെങ്കിലും വല്ല മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യും, അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. അവളോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലുള്ള വാള് കടക്കും. സഫറിങ്, സുവിശേഷ സുവാർത്ത കേട്ടപ്പോ തൊട്ടൊക്കെ കഷ്ടപ്പെടങ്ങിയതാ. യേശു ഉള്ളത്തി വന്നപ്പോ തന്നെ, കല്യാണം കഴിഞ്ഞിട്ടില്ല, അവൾ അനുഭവിച്ചു നിന്ന ഭയങ്കരവ. പിന്നെ അത് നമുക്കറിയാം, അവൾ കടന്നുപോയ സഫറിങ് എത്ര 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 അധികമായി. അവസാനം മകൻ അവിടെ നിൽക്കുമ്പം മറിയം അവളും കരഞ്ഞു കാണും. കാരണം ആ തന്റെ മകന്റെ, പക്ഷെ ഒരു കാര്യം ചെയ്തെന്നറിയോ, ആരോടെങ്കിലും പോയി ചോദിച്ചാനെ ദയവ് ചെയ്ത് ആരോടെങ്കിലും പോയി പറഞ്ഞ് ആരെയും സെഞ്ചുറിമാരുടെയൊക്കെ കാലേ പിടിച്ച് എന്റെ മോനെ ഒന്ന് വിടണമെന്നൊന്നും പറഞ്ഞില്ല. കാരണം യേശുവിന്റെ കൂടെ ഇത്രയും നാള് താമസിച്ചപ്പം മറിയത്തിന് മനസ്സിലായി, എന്റെ മോനെ വിടുവിക്കാൻ വേണ്ടി ആരുടെ റെക്കമെൻഡേഷന് പോകേണ്ട കാര്യമില്ല, അവൻ മരിക്കാനാ വന്നത്. ഹല്ലേലൂയ്യ! അവൻ ജീവനെ കൊടുക്കാനാ വന്നത്. അവൻ അനേകർക്ക് വേണ്ടി മറുവലയായി തന്റെ ജീവനെ കൊടുക്കാനാ വന്നതുകൊണ്ട് ആ സഫറിങ് അവള് സന്തോഷത്തോടെ ഏറ്റെടുത്ത് ഞാൻ വിശ്വസിക്കുക. അടുത്തൊരാള് നിൽക്കുന്നത് യോഹന്നാനാ. ഇതിന് ഇവിടുന്ന് വന്നെന്നറിയത്തില്ല, കാരണം യേശുവിനെ പിടിച്ചപ്പോ എല്ലാവരും ഓടിയതാ. ഒരുപക്ഷെ റിപ്പൻഡൻസ് ഉണ്ടായിട്ട് അവൻ വന്ന് കാണും. ഇനി വളരെ ശ്രദ്ധിക്കണം, ക്രൂശിന്റെ ചുവട്ടി വന്ന യോഹന്നാനോട് എന്നാ പറഞ്ഞേ? എന്നാ പറഞ്ഞേ? ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുക. ഇപ്പോഴുള്ളൊരു ക്രൂശിന്റെ ചുവട്ടി വന്നൊരാള് ജസ്റ്റ് ക്രൂശീകരണൊക്കെ കണ്ടിട്ട് രണ്ട് പാട്ട് പാടി പോകുന്ന പരിപാടിയില്ല കേട്ടോ. ഗോഡ് വിൽ ഗിവ് യു സം റെസ്പോൺസിബിലിറ്റി. ദൈവരാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം ദൈവം നിങ്ങളെ ഏൽപ്പിക്കും. കണ്ടോ, ഒരാള് സ്നേഹത്തിന്റെ കണ്ണുനീർ പൊഴിക്കുമ്പോൾ അടുത്തയാള് റിപ്പൻഡൻസ്, അടുത്തയാൾക്ക് ആ സഹനം സന്തോഷത്തോടെ സഹിക്കുന്നു, അടുത്തയാള് അതെ തിരിച്ചു പോകുമ്പോൾ ആ യേശു ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആ ആ നാഴിക മുതൽ അവൻ അവൾ അവനെ അവന്റെ വീട്ടിൽ കൈക്കൊണ്ടു. പിന്നുള്ളൊരു ഈ ക്രൂശിന്റെ വചനങ്ങളെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ക്രൂശിന്റെ വചനങ്ങളാൽ നമ്മുടെ ഹൃദയത്തെ എന്തുകൊണ്ടും നിറച്ചുകൊണ്ട് നിറച്ചുകൊണ്ട് നിറച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവേ എന്റെ ജീവിതത്തിൽ am I doing it for as a duty? സൺഡേ ചർച്ചിൽ പോയില്ലേ, അവരും എല്ലാം ചോദിക്കുവോ? സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു കുറ്റബോധം ഉണ്ടാവുമോ? നോ. കർത്താവ് നമ്മെ വിളിക്കുന്നത് ആകയാൽ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. യേശു പാളയത്തിന് പുറത്ത് കിടക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിനെക്കുറിച്ചൊരു സ്വർഗീയ വെളിപ്പാട്. ക്രൂശിന്റെ ചുവട്ടിൽ വെച്ച് എല്ലാ മത്സരങ്ങളും അവസാനിക്കുക, ദൈവത്തോടുള്ള എല്ലാ പിടിവാശികളും അവസാനിപ്പിക്കുക. ദൈവത്തോടുള്ള എല്ലാം അവസാനിക്കുന്നത് ക്രൂശിന്റെ ചുവട്ടിൽ വെച്ച, കാരണം അവിടെ നമുക്ക് ദൈവത്തോട് നമുക്ക് യാതൊന്നും ചോദിക്കാനില്ല. ഞാൻ ഇനിയും അസൂയപ്പെടുന്ന ഒരാളുണ്ട് ബൈബിളിൽ, ആരാന്നറിയാമോ? സൈമൺ ദ സൈറീൻ. സൈമൺ എന്നുള്ള പേര് ജാതികളുടെ പേരാണെന്ന് പറയപ്പെടുന്നു, യഹൂദന്റെ പേരാണെന്ന് പറയപ്പെടുന്നു. അവൻ അവിടുന്ന് പെസക കഴിക്കാൻ വന്നാന്ന് പറയുന്നു, വാട്ട് എവർ ഇറ്റ് മേ ബി. പക്ഷേ ആ കുറേനക്കാരന് ചീമോൻ എല്ലാരും തുപ്പി ആട്ടിയും എന്നാ പറയുന്നേ, എല്ലാവരും നിന്നിച്ചും പഴിച്ചും കൂടെ കിടക്കുന്ന കള്ളന്മാരും എല്ലാം വലിയ സീൻസ് ഓഫ് കാൽവറി. ആ സമയത്താണ് കുറേനക്കാരന് ചീമോൻ, അവൻ എനിക്കറിയില്ല, അവൻ ഇങ്ങനൊക്കെ നോക്കിക്കൊണ്ട് വന്നായിരിക്കും, അവനോട് ഇങ്ങനെ വരാൻ പറഞ്ഞു. യേശു അത്രയും സമയം ക്രൂശ് എടുത്തോണ്ടാ വന്ന കേട്ടോ, ഭാര്യമേര് കുറിച്ച് എടുത്തോണ്ട് വന്ന അവൻ കുറച്ചുകൂടെ അവൻ ആ ക്രൂശ് എടുത്തുകൊണ്ട് പോയി. അതിനെക്കുറിച്ച് ടീച്ചർ പറയാണ്, When I reach heaven, I want to meet Simon the Cyrene. അവന്റെ കൈ കൊടുത്തിട്ട് പറയണം, കർത്താവിന്റെ ക്രൂശ് മരണം എന്നെ എത്തിച്ചതോടെ, പക്ഷെ ആ ക്രൂശ് കുറച്ചു നേരമെങ്കിലും ചുമക്കാൻ ഭാഗ്യം ലഭിച്ച നീ എത്രയോ വലിയവൻ. പ്രിയമുള്ളവരെ ഞാൻ പറയാം, അതേ ഭാഗ്യം നമുക്കും തന്നിട്ടുണ്ട്. When you go to the office, take up the cross daily. When you live in your house, take up the cross daily. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയേ, കുരിശെടുക്കാൻ കൃപ ലഭിച്ച കുറയനക്കാരിൽ ഒരുവൻ ഞാനും, കുരിശെടുക്കാൻ കൃപ ലഭിച്ച കുറയനക്കാരിൽ ഒരുവൻ ഞാനും. പ്രിയമുള്ളവരെ, ഈ ധ്യാനങ്ങൾ ഇത്ര ആയപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നൊരു ഫോൺ വന്നു, ഇവിടെ വരെ ഒന്ന് വരാമോ? ഞാൻ ആ പഠിച്ചുകൊണ്ടിരുന്നതിന്റെ ചെറിയൊരു ഡോസ്, ചെറിയൊരു ഡോസിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവേ ഐ നീഡ് മോർ ആൻഡ് മോർ ഗ്രേസ്. ചില സൗകര്യങ്ങളൊക്കെ ആശ്വസിപ്പിക്കാൻ വന്നായിരുന്നു, നത്തിങ് മോർ ഗ്രേസ് ടു ടേക്ക് അപ്പ് എ ക്രോസ്. കാരണം പ്രിയ സഹോദര സഹോദരി, നിന്നിൽ യേശു വളരുന്നതനുസരിച്ച് ലോകം നിന്നെ ക്രൂശിച്ചുകൊണ്ടിരിക്കും. നിന്നിൽ യേശു പൂർണ്ണ വളർച്ച എത്തുമ്പോൾ നീ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കും. നോ ഡൗട്ട്. ഈ ലോകത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുതേ. ലോകം അവന് മൂന്നാണികളും ഒരു മുൾക്കിരീടവും ഒരു കുരിശും കൊടുത്തെങ്കിൽ അതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കരുത്. പ്രിയമുള്ളവരെ, നമുക്കും പറയാം പൗലോസിനെ പോലെ, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദ ഹോൾ ഹെവൻ ഈസ് വാച്ചിങ്. ഈ മെസ്സേജ് മാത്രമല്ല, എല്ലാ മെസ്സേജും സ്വർഗം മുഴുവനും അതെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ ഞാൻ ഈ ചർച്ചിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ്. ദൈവം എവിടെ, ദൈവം ആര്, ദൈവം എങ്ങനെയുള്ളവൻ, സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അനേക ഡിസ്കഷൻ നടത്തിയ റീച്ചിങ് ഫോർ ദ ഇൻവിസിബിൾ ഗോഡ് എന്നുള്ള ഫിലിപ്പിയൻസിന്റെ പുസ്തകം അവസാനിക്കുന്ന ഇങ്ങനെയാണ്. ഒത്തിരി വാദങ്ങളും മുഖങ്ങളും വാദമുഖങ്ങളും, ദൈവം മറക്കുമോ, ദൈവം വേദന തരുമോ ഒക്കെ അവസാനിക്കുന്ന ഇങ്ങനെ അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ഫിലിപ്പിയൻസിയാൻ അദ്ദേഹത്തിന്റെ ഭാര്യ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, ഞങ്ങളൊരു കാര്യം ചെയ്തു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ദൈവം തന്നില്ല, ഞങ്ങൾ ഒരു കാര്യം ചെയ്തു, ഞങ്ങള് അൽഷമേസ് ബുദ്ധിമാത്യമുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു സ്ഥാപനം എന്റെ ഭാര്യ ആരംഭിച്ചു. അവിടെ അൽഷമേസ് ബാധിച്ച ചെറുപ്പം, വളരെ 10 or 14 വയസ്സുള്ള ബെറ്റ്സി എന്നൊരു കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നു. അൽഷമേസ് എല്ലാം മറന്നുപോയി. സാധാരണ 85 or 90 വയസ്സുള്ളപ്പോഴാണ് ആളുകൾ മറന്നു പോകുന്നത്. അൽഷമേസ് ബാധിച്ച ബെറ്റ്സിയെ കൊണ്ടുവന്നിട്ട് അവർ ട്രെയിൻ ചെയ്യുക. ട്രെയിൻ ചെയ്യുമ്പോൾ ബെറ്റ്സിയോട് ചോദിക്കുന്നുണ്ട്, ബെറ്റ്സി, ഡു യു റിമെമ്പർ എനിത്തിങ്, യുവർ നെയിം. എല്ലാം നല്ല ഓർമ്മയുള്ള കൊച്ചായിരുന്നു, എല്ലാം മറന്നുപോയി. യുവർ നെയിം, യുവർ ഫാദേഴ്സ് നെയിം, യുവർ മദേഴ്സ് നെയിം. ബെറ്റ്സി പറയും, അങ്കിൾ ആന്റി, ഐ ഫോർഗോട്ട് എവരിത്തിങ്. എന്നോട് പറയും, ട്രെയിനിങ്ങാ, എന്തെങ്കിലും നീ ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് അവൾ പറയും, അങ്കിൾ ഐ ഓൺലി റിമെമ്പർ 4 lines ഓഫ് എ സോങ്. പാടാമോ? അവൾ പാടി, ഓൺ എ ഫാർ അവേ ഹിൽ സ്റ്റുഡ് ആൻ ഓൾഡ് എഗഡ് ക്രോസ്, ദ സിംബൽ ഓഫ് സഫറിങ് ആൻഡ് ഷെയിം. അത് പറഞ്ഞിട്ട് അവള് കരച്ചിൽ ആരംഭിക്കുക ദൈവസ്നേഹത്തിൽ. കുറച്ചു കഴിഞ്ഞ് എല്ലാം മറന്നുപോകും. അടുത്ത സെഷൻ ചോദിക്കും, ബെറ്റ്സി, ഡു യു റിമെമ്പർ എനിത്തിങ്? സോറി അങ്കിൾ, ഐ ഫോർഗോട്ട് എവരിത്തിങ്. പ്രൈ. ഓ, അവളിങ്ങനെ ആലോചിച്ചു, ഓൺ എ ഫാർ അവേ ഹിൽ സ്റ്റുഡ് ആൻഡ് ഓൾഡ് എഗഡ് ക്രോസ്, ദ സിംബൽ ഓഫ് സഫറിങ് ആൻഡ് ഷെയിം. ആൻഡ് ഷീ വെപ്റ്റ് ആൻഡ് വെപ്റ്റ് അഗെയിൻ. പുസ്തകം അവസാനിക്കുന്ന ഇങ്ങനെയാണ്, ബെറ്റ്സി നോ ഓൺലി വൺ തിങ്, ഓൺ എ ഫാർ അവേ ഹിൽ ദേർ സ്റ്റുഡ് ആൻഡ് ഓൾഡ് എഗഡ് ക്രോസ്. അവസാനിപ്പിത്തിങ്ങനെയാണ്, ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്, ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. എങ്ങനെയാ പുസ്തകം ഒരു ലൈനോട് എഴുതി, വൺ ഡേ ബെറ്റ്സി വിൽ സീ ഹർ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്, that day she will remember everything. Avalellam onorkum avasanikkana, our life is a long Saturday, long Saturday after the day of crucifixion. But unnarnal nalkuga, the morning of Easter uyirppinte pravadam verunnunda. Ippol kashtangalum kushigalum okke undengilum paranjatte enikku oru karyam mathrame ariyathullu, ee pattanathil veliya veliya flashy world inu madhyathil jeevikkumbol, I know only one thing, I know Jesus and the crucified Christ. എനിക്കതല്ലാതെ മറ്റൊന്നും അറിയത്തില്ല എന്ന് നാം ഹൃദയത്തിൽ തീരുമാനിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നാം അനുഗ്രഹിക്കപ്പെട്ടവരാകും. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയാവുന്നതല്ല വിഷയം, നിങ്ങൾക്ക് അതെ വലിയ വേർഡ്സുകൾ ഉപയോഗിക്കാൻ അറിയാ ഒന്നുമല്ല വിഷയം. ദൈവം ഇന്ന് ഈ മെസ്സേജ് അവസാനിക്കുമ്പോൾ ദൈവം മനോഹരമായി കാണുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഓൺ ദ മൗണ്ടൻസ് ആർ ദ ഫീറ്റ് ഓഫ് ഹിം ഹു ബ്രിങ് ഗുഡ് ന്യൂസ്, ഹു അനൗൺസസ് പീസ് and brings goodness of gladness, who announces salvation and says to Zion, Zion, your God reigns. Samadhanathe sucheshichu nanme pragoshikkeyum Zionode ninde devam vaazhunnu ennu parayunna suvartha thoodinte kaal parvathangalil etra manoharam. nammude kannukal adakkam, namukku prarthikkam. Karthave, ഹാലലുയ്യ, പരിശുദ്ധാത്മാവേ, എന്റെ ഹൃദയത്തെ ഉണർത്തണമേ കർത്താവേ. നിന്നെ ആദ്യം ഞാൻ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് പലതും അറിയത്തില്ലായിരുന്നു. I know only one thing, Jesus loves me and he crucified for my sins. അന്ന് ഞാൻ നിന്നെ എത്ര അധികമായി സ്നേഹിച്ചപ്പാ. Today I have children, I have family, I have many things, Lord Jesus. But right now, today, സ്വർഗം മുഴുവൻ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, we are running to the cross, Lord. കർത്താവ്, ഞങ്ങളെ ക്രൂശിന്റെ അരികിലേക്ക് ഞങ്ങൾ ഓടി വരികയാണ്. ഭയങ്കരമായ ആക്രോശങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു, കള്ളന്മാരുടെ നിന്ദകൾ ഞങ്ങൾ കേൾക്കുന്നു, ജനത്തിന്റെ പരിഹാസങ്ങൾ കേൾക്കുന്നു. അതിന്റെ മധ്യത്തിൽ നിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. ഐ തേസ്റ്റ്, ഞാൻ എനിക്ക് ദാഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദാഹം തീർക്കുവാൻ നിനക്ക് ദാഹിക്കുന്നു. പ്രസംഗമായി യേശുവിന്റെ മണവാട്ടിയായിരിക്കുന്ന, യേശുവിനെ അധികമായി സ്നേഹിക്കുന്ന, കർത്താവ് എന്ന് പറയുന്ന എല്ലാമായി ഒരു ചെറിയ കൂട്ടിവിടുണ്ട് കർത്താവേ. അവരുടെ ഹൃദയം ഏതെങ്കിലും കാരണങ്ങളാൽ ശത്രുവരെ ഡൗൺ ആക്കിയിരിക്കുന്നെങ്കിൽ, ഇന്ന് മുതൽ ക്രൂശിൽ നിന്ന് പാഞ്ഞൊഴുകുന്ന പുണ്യാഹ രക്തം, ഹാലലൂയ്യ, അവരെ ക്രൂശിലേക്ക് വലിച്ചടിപ്പിച്ചു കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ബലത്തോടെ ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ തേജസ്സുള്ള മുഖം കാണുവാൻ തക്കവണ്ണം കഠിനമായ ഏതെങ്കിലും ഹൃദയങ്ങളുണ്ടെങ്കിൽ അതിനൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലെറ്റസ് ലുക്ക് അണ്ടു ജീസസ്, ദി ഓതർ ആൻഡ് ദി ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. നമുക്ക് ലോകത്തോട് പറയാം, വി ഡോണ്ട് നോ മച്ച് തിയോളജി, വി ഡോണ്ട് നോ മച്ച് ഡോക്ട്രിൻസ്, വി ഡോണ്ട് നോ
many things, but we know one thing. Jesus. Conscience and over only one passion. Jesus. Jesus alone.
ശേഷം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.